ഓം ശാന്തി. 9/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബ്രഹ്മാവ് സദ്ഗുരുവിന്റെ ദർബാറാണ്. ഈ ഭൃഗുട്ടിയിൽ സദ്ഗുരു വിരാജിതനാണ്. സദ്ഗുരു തന്നെയാണ് നിങ്ങളുടെ സദ്ഗതി ചെയ്യുന്നത്. ചോദ്യം: ബാബ വന്നിരിക്കുന്നത് തന്റെ കുട്ടികളെ ഏതൊരു അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാനാണ്? ഉത്തരം: ഈ സമയത്ത് മുഴുവൻ കുട്ടികളും പ്രകൃതിയുടെയും മായയുടെയും അടിമകളായിരിക്കുന്നു. ബാബ ഇപ്പോൾ ഈ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഇപ്പോൾ മായയും പ്രകൃതിയും രണ്ടും തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചിലപ്പോൾ കൊടുങ്കാറ്റാണെങ്കിൽ ചിലപ്പോൾ ഭൂകമ്പമായിരിക്കും. പിന്നീട് നിങ്ങൾ ഇങ്ങനെയുള്ള അധികാരികളായി മാറും. അവിടെ മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ ദാസി ആയിരിക്കും. മായയുടെ യുദ്ധവും ഉണ്ടായിരിക്കില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പരമപിതാവും പരമശിക്ഷകനും കൂടെയുണ്ട്. ബാബ വിശ്വത്തിന്റെ ആദി മധ്യ അന്ത്യ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, ബാബ സുപ്രീം ഗുരു കൂടിയാണ്. അതിനാൽ ഇത് സദ്ഗുരുവിന്റെ സഭയാണ്. സഭകൾ ഉണ്ടാകാറുണ്ടല്ലോ, ഗുരുവിന്റെ സഭ. അത് കേവലം ഗുരുവിന്റേതാണ്, സദ്ഗുരുവിന്റേതല്ല. ശ്രീ ശ്രീ 108 എന്ന് പറയാറുണ്ട്. പക്ഷെ അതിൽ സദ്ഗുരു എന്ന് എഴുതിയിട്ടുണ്ടാകില്ല. അവർ കേവലം ഗുരു എന്ന് പറയുന്നു. എന്നാൽ ഇത് സദ്ഗുരുവാണ്. ആദ്യം അച്ഛൻ, പിന്നെ ടീച്ചർ, പിന്നെ സദ്ഗുരു. സദ്ഗുരുവാണ് സദ്ഗതി നൽകുന്നത്. സത്യത്രേതായുഗങ്ങളിൽ ഗുരു ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ എല്ലാവരും സദ്ഗതിയിലാണ്. ഒരേ ഒരു സദ്ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും പേര് അവസാനിക്കും. സുപ്രീം ഗുരു മുഴുവൻ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. പതിമാരുടെയും പതി എന്ന് പറയാറില്ലേ, അതുപോലെ. സർവശ്രേഷ്ഠനായതിനാലാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ പരമപിതാവിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. എന്തിനുവേണ്ടി? പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നതിന്. ഇത് പരിധിയില്ലാത്ത സമ്പത്താണ്. അച്ഛനുമുണ്ട്, ടീച്ചറുമുണ്ട്. മാത്രമല്ല, ഈ സമ്പത്ത് പുതിയ ലോകമായ അമര ലോകത്തിലേക്കുള്ളതാണ്. നിർവികാരി ലോകത്തിനായി ഉള്ളതാണ്. നിർവികാരി ലോകം എന്ന് പുതിയ ലോകത്തെയും വികാരി ലോകമെന്ന് പഴയ ലോകത്തെയുമാണ് പറയുന്നത്. സത്യുഗത്തെ ശിവാലയം എന്ന് പറയാറുണ്ട്. എന്തെന്നാൽ ശിവബാബയാൽ സ്ഥാപിതമായതാണ്. വികാരി ലോകം രാവണൻ സ്ഥാപിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് സദ്ഗുരുവിന്റെ സഭയിലാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ബാബ തന്നെയാണ് ശാന്തിയുടെ സാഗരം. ബാബ എപ്പോൾ വരുന്നുവോ അപ്പോഴേ ശാന്തിയുടെ സമ്പത്ത് ലഭിക്കൂ, വഴി പറഞ്ഞു തരൂ. അല്ലാതെ കാട്ടിൽ ശാന്തി എവിടെ നിന്ന് ലഭിക്കാനാണ്? അതിനാലാണ് മാലയുടെ കഥ പറയുന്നത്. ശാന്തി ആത്മാവിന്റെ കഴുത്തിലെ മാലയാണ്. പിന്നീട് എപ്പോഴാണോ രാവണരാജ്യം ഉണ്ടാകുന്നത്, അപ്പോഴാണ് അശാന്തി ഉണ്ടാകുന്നത്. അതിനെ സുഖധാമം, ശാന്തിധാമം എന്നാണ് പറയുന്നത്. അവിടെ ദുഃഖത്തിന്റെ ഒരു കാര്യവുമില്ല. മഹിമ പാടുന്നതും സദാ സദ്ഗുരുവിനാണ്. ഗുരുവിന്റെ മഹിമ ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. ജ്ഞാനത്തിന്റെ സാഗരൻ അത് ഒരേ ഒരു ബാബയാണ്. ഇങ്ങനെയുള്ള മഹിമ എപ്പോഴെങ്കിലും ഗുരുവിന് നൽകിയതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഗുരു വിശ്വത്തിന്റെ പതീത പാവനനാവുക സാധ്യമല്ല. ഒരേ ഒരു നിരാകാരനായ പരിധിയില്ലാത്ത വലിയ അച്ഛനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ സംഗമയുഗത്തിൽ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പതീതമായ പഴയ ലോകമാണ്, മറുഭാഗത്ത് പുതിയ പാവന ലോകമാണ്. പതീത ലോകത്തിൽ അനേകം ഗുരുക്കന്മാരുണ്ട്. മുൻപ് നിങ്ങൾക്ക് ഈ സംഗമയുഗത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു, ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിനുശേഷം സത്യയുഗം വരണം. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ബുദ്ധിയിൽ ഓർമ്മ ഉണ്ടാകണം. നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ്. എങ്കിൽ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കും. ഇതാർക്കും അറിയില്ല. എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരുണ്ട്, പക്ഷെ അവർക്ക് ഒന്നും അറിയില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ വിവേകശാലികളായി തീർന്നിരിക്കുന്നു. മുൻപ് ഒന്നും അറിയില്ലായിരുന്നു. ഈ ദേവതകൾക്ക് മുന്നിൽ ചെന്ന് നിങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾ വിവേകമില്ലാത്തവരാണ്, ഞങ്ങളിൽ ഒരു ഗുണവുമില്ല, അങ്ങ് ദയ കാണിക്കൂ. എന്താ ഇപ്പോൾ ഈ ദേവതകളുടെ ചിത്രം നിങ്ങളോട് ദയ കാണിക്കുമോ? ദയാഹൃദയൻ ആരാണ് എന്നത് അറിയുന്നില്ല. അല്ലയോ ഗോഡ്ഫാദർ ദയ കാണിക്കൂ എന്ന് പറയാറുണ്ട്. ദുഃഖത്തിന്റെ എന്തെങ്കിലും കാര്യം വന്നാൽ മതി, തീർച്ചയായും ബാബയെ ഓർമ്മിക്കും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയില്ല. ബാബ വിചിത്രനാണ്. ബാബ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അതിനാലാണ് നമസ്കരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചിത്രമുള്ളവരാണ്. ഞാൻ വിചിത്രനാണ്. ഞാൻ ഒരിക്കലും ചിത്രം ധാരണ ചെയ്യുന്നില്ല. എന്റെ ചിത്രത്തിന്റെ ഏതെങ്കിലും പേരു പറയൂ. ശിവബാബ എന്നേ പറയൂ. ഞാനിത് ലോൺ എടുത്തിരിക്കുകയാണ്. അതും പഴയതിലും പഴയ ചെരുപ്പാണ്. ഇവരിലാണ് ഞാൻ വന്ന് പ്രവേശിക്കുന്നത്. എവിടെയാണ് ഈ ശരീരത്തിന്റെ മഹിമ ചെയ്യുന്നത്? ഇത് പഴയ ശരീരമാണ്, ദത്തെടുത്തിരിക്കുകയാണ്. എന്താ അതിന് മഹിമ പാടുമോ? ഇല്ല. ഇത് മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്നിലൂടെ വെളുത്തതായി മാറും. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ വിലയിരുത്തൂ. അഥവാ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ആ ശരിയെ ഓർമ്മിക്കൂ. എന്നിൽ നിന്ന് തന്നെ കേൾക്കൂ. ശരിയല്ലാത്തത് കേൾക്കുകയും അരുത്. അതിനെ ആസുര്യം എന്നാണ് പറയുന്നത്. മോശമായത് പറയരുത്, കാണരുത്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ അതിനെ എല്ലാം മറക്കൂ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പിന്നീട് തന്റെ സുഖധാമത്തിലേക്ക് തിരിച്ചുവരും. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു. ഇതെല്ലാം താൽക്കാലികമാണ്. പഴയ ഈ ശരീരവും ഉണ്ടാകില്ല, ഈ പഴയ ലോകവും ഉണ്ടാകില്ല. നമ്മൾ പുരുഷാർത്ഥം ചെയ്യുകയാണ് പുതിയ ലോകത്തിന് വേണ്ടി. പിന്നെ വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ രാജ്യഭാഗ്യം നേടുകയാണ്. നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പം ബാബ വരുന്നുണ്ട് രാജ്യഭാഗ്യം നൽകുന്നതിനായി. നിങ്ങളും പറയുന്നു, ബാബയെ കൽപ്പം മുൻപും കണ്ടുമുട്ടിയിരുന്നു, സമ്പത്തെടുത്തിരുന്നു, നരനിൽ നിന്നും നാരായണനായി മാറിയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. നമ്പർ വൈസായിരിക്കും. ഇത് ആത്മീയ യൂണിവേഴ്സിറ്റിയാണ്. ആത്മീയ പിതാവാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളും പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രിൻസിപ്പളിന്റെ കുട്ടിയാണെങ്കിൽ അവരും അതേ സേവനത്തിലേക്ക് വരാറുണ്ട്. ഭാര്യയും പഠിപ്പിക്കാൻ തുടങ്ങും. പെൺമകളും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അവർ അന്യ വീട്ടിലേക്ക് പോകും. ഇവിടെ പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാൻ നിയമമില്ല. പുതിയ ലോകത്തിൽ പദവി നേടുന്നതിന്റെ മുഴുവൻ ആധാരവും ഇപ്പോഴുള്ള പഠിപ്പാണ്. ഈ കാര്യങ്ങളൊന്നും ലോകത്തിന് അറിയില്ല. എഴുതിയിട്ടുണ്ട് ഭഗവാനു വാച, അല്ലയോ മക്കളെ, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റും. എങ്ങനെയാണോ ദേവീ ദേവതകളുടെ ചിത്രമുണ്ടാക്കുന്നത്, അതുപോലെ ഏതെങ്കിലും മോഡൽ ഉണ്ടാക്കുകയല്ലോ. നിങ്ങൾ പഠിച്ച് ആ പദവി നേടുകയാണ്. അവർ മണ്ണുകൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു പൂജിക്കാനായി. ഇവിടെ ആത്മാവാണ് പഠിക്കുന്നത്. പിന്നീട് നിങ്ങൾ സംസ്കാരവും കൊണ്ടുപോകും. പോയി പുതിയ ലോകത്തിൽ ശരീരമെടുക്കും. ലോകം അവസാനിക്കില്ല. കേവലം കാലമാണ് മാറുന്നത്. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ്, പിന്നീട് അയൺ ഏജ്. 16 കലയിൽ നിന്നും 14 കല ആകുന്നു. ലോകം അതുതന്നെയാണ് നടക്കുന്നത്. പുതിയതിൽ നിന്നും പഴയതാകുന്നു എന്ന് മാത്രം. ബാബ ഈ പഠിപ്പിലൂടെ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുകയാണ്. ഇങ്ങനെ പഠിപ്പിക്കാൻ മറ്റാരിലും ശക്തിയില്ല. എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കെ മായ തന്റേതാക്കിയും മാറ്റുന്നു. ആര് എത്രത്തോളം പഠിച്ചോ അതിനനുസരിച്ച് അവർ സ്വർഗത്തിൽ തീർച്ചയായും വരും. സമ്പത്ത് നഷ്ടമാകില്ല. അവിനാശിയായ ജ്ഞാനത്തിന്റെ വിനാശം ഉണ്ടാകില്ല. മുന്നോട്ടു പോകവേ തിരിച്ചുവരും, അല്ലാതെ എവിടെ പോകാൻ. ഒരേ ഒരു കടയല്ലേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കും. ശ്മശാനത്തിലേക്ക് മനുഷ്യർ പോകുമ്പോൾ വലിയ വൈരാഗ്യമുണ്ടാകുന്നു. ഇത്രേ ഉള്ളൂ. ഈ ശരീരം ഇങ്ങനെ ഉപേക്ഷിക്കാനുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പാപം ചെയ്യുന്നത്? പാപം ചെയ്ത് നമ്മൾ ഇങ്ങനെ മരിച്ചുപോകും. ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അതിനെയാണ് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്. പോയി അടുത്ത ശരീരം എടുക്കും എന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ജ്ഞാനമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഈ സമയത്ത് നിങ്ങൾ പ്രധാനമായും മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. കാരണം ഇവിടെ നിങ്ങൾ താൽക്കാലികമാണ്. പഴയ ശരീരം ഉപേക്ഷിച്ച് വീണ്ടും പുതിയ ലോകത്തിലേക്ക് പോകും. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എത്രത്തോളം എന്നെ ഓർമ്മിക്കുന്നുവോ അത്രയും പാപം ഇല്ലാതാകും. സഹജത്തിലും സഹജമാണ്, എന്നാൽ പരിശ്രമം ഉള്ളതുമാണ്. കുട്ടികൾ പുരുഷാർത്ഥത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മനസ്സിലാകും മായയുടെ വലിയ യുദ്ധം. ബാബ പറയുന്നു, സഹജമാണ്. പക്ഷേ മായ ദീപത്തെ തന്നെ കെടുത്തിക്കളയും. ഇതിനെക്കുറിച്ച് ഒരു കഥയും ഉണ്ടല്ലോ. മായയാകുന്ന പൂച്ച ദീപത്തെ അണയ്ക്കും. ഇപ്പോൾ എല്ലാവരും മായയുടെ അടിമകളാണ്. പിന്നെ മായയെ നിങ്ങൾ അടിമയാക്കും. മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഒരു കൊടുങ്കാറ്റുമില്ല, ഭൂകമ്പവും ഉണ്ടാകില്ല. പ്രകൃതിയെ ദാസിയാക്കി മാറ്റണം. അവിടെ ഒരിക്കലും മായയുടെ യുദ്ധം ഉണ്ടാകില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര ഉപദ്രവിക്കുന്നു. ഞാൻ നിന്റെ അടിമയാണ് എന്ന് പാട്ടും ഉണ്ടല്ലോ. പിന്നീട് മായ പറയും, നീ എന്റെ അടിമയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാൻ വന്നതാണ്. നിങ്ങൾ അധികാരിയായി മാറും, മായ അടിമയായി മാറും. അല്പം പോലും ബഹളങ്ങൾ ഉണ്ടാകില്ല. അതും ഡ്രാമയിൽ ഉള്ളതാണ്. നിങ്ങൾ പറയുന്നു, ബാബ, മായ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. എന്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല? ഇതിനെ യുദ്ധത്തിന്റെ മൈതാനം എന്നാണ് വിളിക്കുന്നത്. മായയെ അടിമയാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു. അപ്പോൾ മായയും നിങ്ങളെ നിരംപരിശാക്കാൻ ശ്രമിക്കുന്നു. എത്ര ബുദ്ധിമുട്ടിക്കുന്നു, എത്ര പേരെ തോൽപ്പിക്കുന്നു. ചിലരെ പൂർണമായും ഭക്ഷിക്കും, ഒറ്റയടിക്ക് വിഴുങ്ങും. സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നുണ്ട്. പക്ഷേ മായ വിഴുങ്ങുന്നുമുണ്ട്. അവർ വയറ്റിൽപ്പെട്ടതുപോലെയാണ്. കേവലം വാലേ പുറത്തു വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഉള്ളിൽ തന്നെയാണ്. ഇതിനെ ചെളിക്കുണ്ട് എന്നും പറയുന്നു. എത്ര കുട്ടികൾ ചെളിക്കുണ്ടിൽ പെട്ടിരിക്കുന്നു, അല്പം പോലും ഓർമ്മിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണോ ആമയുടെയും ഭ്രമരയുടെയും ഉദാഹരണമുള്ളത്, അതുപോലെ നിങ്ങളും കീടങ്ങളെ ഭൂം ഭൂം ചെയ്ത് എന്തിൽ നിന്ന് എന്താക്കി മാറ്റുന്നു? സ്വർഗത്തിലെ ദേവതയാക്കി മാറ്റുന്നു. സന്യാസി ഭ്രമരിയുടെ ഉദാഹരണമൊക്കെ നൽകാറുണ്ട്, പക്ഷെ അവർ ഭൂം ഭൂം ചെയ്ത് ആരെയെങ്കിലും മാറ്റുന്നുണ്ടോ? സംഗമത്തിലാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറി, അതിനാൽ നിങ്ങൾ വികാരി മനുഷ്യരെ കൂടെ കൊണ്ടുവരുന്നു. കീടത്തിൽ ചിലത് ഭ്രമരിയായി മാറും, ചിലത് കേടുവന്നു പോകും, ചിലരാണെങ്കിൽ അപൂർണമായി മാറും. ബാബ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെയും ചിലർ വളരെ നന്നായി പഠിക്കുന്നു, ജ്ഞാനത്തിന്റെ ചിറക് മുളയ്ക്കുന്നു. ചിലരെ പകുതിക്ക് വെച്ച് മായ പിടികൂടുന്നു, അതിനാൽ പാകമാകാതെ തന്നെ ഇരിക്കുന്നു. അതിനാൽ ഈ ഉദാഹരണവും ഇപ്പോഴുള്ളതാണ്. അത്ഭുതമല്ലേ? ഭ്രമരി കീടത്തെ കൊണ്ടുവന്ന് തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ഇത് ഒന്നു മാത്രമാണ് തനിക്ക് സമാനമാക്കി മാറ്റുന്നത്. രണ്ടാമത് സർപ്പത്തിന്റെ ഉദാഹരണം പറയാറുണ്ട്. സത്യുഗത്തിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. ഇപ്പോൾ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നത് പെട്ടെന്ന് സാക്ഷാത്കാരമുണ്ടാകും. ആത്മാവ് രണ്ടാമതൊരു ഗർഭകൊട്ടാരത്തിൽ ചെന്നിരിക്കും. ഇതും ഉദാഹരണം പറയുകയാണ്. ഗർഭകൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു, ആത്മാവിന് പുറത്തു വരാൻ ആഗ്രഹമേ ഉണ്ടാകില്ല. എന്നാലും പുറത്തേക്ക് തീർച്ചയായും വരണം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സംഗമത്തിലാണ്. ജ്ഞാനത്തിലൂടെ ഇങ്ങനെയുള്ള പുരുഷോത്തമരായി മാറുകയാണ്. ഭക്തി ജന്മജന്മാന്തരം ചെയ്തിരുന്നു, അതിനാൽ ആരാണോ വളരെയധികം ഭക്തി ചെയ്തത് അവരാണ് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് പദവി നേടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ബാക്കി ശാസ്ത്രങ്ങളിലുള്ള ജ്ഞാനമൊന്നും യഥാർത്ഥ ജ്ഞാനമല്ല, അത് ഭക്തിയാണ്. അതിലൂടെ സദ്ഗതി ഉണ്ടാകില്ല. സദ്ഗതി അർത്ഥം തിരിച്ച് വീട്ടിലേക്ക് പോകുക. വീട്ടിലേക്ക് ആരും പോകുന്നില്ല. ബാബ സ്വയം പറയുന്നു, ആരും എന്നെ കണ്ടുമുട്ടുന്നില്ല. പഠിപ്പിക്കാനും കൂടെ കൊണ്ടുപോകാനും ഒരാൾ വേണമല്ലോ. ബാബയ്ക്ക് എത്ര ചിന്തയുണ്ട്! 5000 വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ബാബ വന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ ആത്മാക്കളാണ് എന്ന കാര്യം നിങ്ങൾ മിനിറ്റിന് മിനിറ്റിന് മറന്നുപോകുന്നു. ഇത് തീർത്തും പക്കായാക്കൂ. നമ്മൾ ആത്മാക്കളെ ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിനെയാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. പരമാത്മാവ് നമ്മൾ ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുകയാണ്. സംസ്കാരവും ആത്മാവിലാണ് ഉണ്ടാകുന്നത്. ശരീരം അവസാനിക്കും, ആത്മാവ് അവിനാശിയാണ്. അതിനാൽ ഈ ബ്രഹ്മാവിന്റെ ഭൃഗുടി സദ്ഗുരുവിന്റെ സഭയാണ്. ഇത് ഈ ആത്മാവിന്റെയും സഭയാണ്. പിന്നീട് സദ്ഗുരുവും വന്ന് ഇവരിൽ പ്രവേശിക്കുന്നു. ഇവരെ രഥം എന്നും പറയുന്നുണ്ട്, സഭ എന്നും പറയുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ ശ്രീമതമനുസരിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. എത്ര നല്ല രീതിയിൽ പഠിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി സത്യുഗത്തിൽ പ്രാപ്തമാക്കും. അതിനാൽ പഠിക്കണം. ടീച്ചറുടെ കുട്ടികൾ വളരെ സമർത്ഥരായിരിക്കും. പക്ഷെ പറയാറില്ലേ, വീട്ടിലെ ഗംഗയ്ക്ക് ബഹുമാനമില്ല എന്ന്. ബാബ കണ്ടിട്ടുണ്ട് മുഴുവൻ നഗരത്തിലെയും ചവറുകൾ ഗംഗയിലാണ് പതിക്കുന്നത്. പിന്നെ അതിനെ പതീത പാവനി എന്ന് വിളിക്കുമോ? നോക്കൂ, മനുഷ്യരുടെ ബുദ്ധി എങ്ങനെയായിരിക്കുന്നു. ദേവിമാരെ അലങ്കരിച്ച് പൂജ ചെയ്ത് പിന്നീട് അതിനെ മുക്കിക്കളയുന്നു. കൃഷ്ണനെയും മുക്കുന്നില്ലേ? അതും വളരെ ബഹുമാനമില്ലാതെയാണ് മുക്കിക്കളയുന്നത്. ബംഗാളിന്റെ ഭാഗത്തെല്ലാം കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്നു. ബംഗാളിൽ മുമ്പ് ആചാരമുണ്ടായിരുന്നു, ആരുടെയെങ്കിലും പ്രാണൻ പോകാൻ നേരമായാൽ ഉടനെ ഗംഗയിലേക്ക് കൊണ്ടുവരും. അവിടെ വെള്ളത്തിലിട്ട് ഹരി എന്നു പറയൂ, ഹരി എന്നു പറയൂ എന്ന് പറഞ്ഞ് വായിൽ വെള്ളം ഒഴിക്കുമായിരുന്നു. ഇങ്ങനെ പ്രാണൻ പോകും. അത്ഭുതമല്ലേ? ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ കയറ്റ ഇറക്കത്തിന്റെ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് കേൾക്കണം, എന്നിട്ട് ശരി എന്താണ് എന്നത് നിർണയിക്കണം. ശരിയായത് എന്താണോ അതിനെ മാത്രം ഓർമ്മിക്കണം. ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത്, പറയരുത്, കാണരുത്. രണ്ട്, പഠിപ്പ് വളരെ നല്ല രീതിയിൽ പഠിച്ച് സ്വയം രാജാക്കന്മാരുടെയും രാജാവായി മാറണം. ഈ പഴയ ശരീരത്തിലും പഴയ ലോകത്തിലും ഞാൻ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കണം. വരദാനം: ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ആശ്രയസ്ഥിതി പരിവർത്തനം ചെയ്യുന്ന അധികാരി ആത്മാവായി ഭവിക്കൂ. ബ്രാഹ്മണൻ അർത്ഥം അധികാരി ആത്മാവ് ഒരിക്കലും ഒന്നിന്റെയും ആശ്രയത്തിലാകില്ല, തന്റെ ദുർബല സ്വഭാവ സംസ്കാരത്തിനും വശപ്പെടില്ല. കാരണം സ്വഭാവമെന്നാൽ സ്വയത്തെ പ്രതിയും സർവരെ പ്രതിയും ആത്മീയ ഭാവം. അതിനാൽ ദുർബല സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശപ്പെടില്ല. അനാദി ആദി സംസ്കാരങ്ങളുടെ സ്മൃതിയിലൂടെ ദുർബല സംസ്കാരങ്ങളും സഹജമായി പരിവർത്തനപ്പെടുന്നു. ഏകാഗ്രതയുടെ ശക്തി ആശ്രയസ്ഥിതിയെ പരിവർത്തനപ്പെടുത്തി അധികാരി സ്ഥിതിയുടെ സീറ്റിൽ സെറ്റാക്കുന്നു. സ്ലോഗൻ: ജ്ഞാനി ആത്മാക്കളുടെ മഹാശത്രുവാണ് ക്രോധം. ഓം ശാന്തി.